Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Kaivalyopanishad in Malayalam, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Kaivalyopanishad in Malayalam, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
നിങ്ങൾ ആരായിട്ട് ജീവിക്കുന്നു എന്നുള്ളതല്ല, എന്തിനെ ത്യജിക്കുന്നു എന്നുള്ളതാണ്. വേഷം എന്തെന്നുള്ളതല്ല, എന്തിനെ ത്യജിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സന്യാസയോഗം കൊണ്ട് യതികൾ, ഇന്ദ്രിയങ്ങൾ അടങ്ങിയവർ, ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങണമല്ലോ. ആ ഇന്ദ്രിയങ്ങൾ അടങ്ങി വേദാന്തത്തിൽ സുനിശ്ചിത അവസ്ഥ വരണം. അതാണ് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ. എങ്ങനെയാണ് ഈ പറഞ്ഞ ബ്രഹ്മവിദ്യയിൽ എത്തുന്നത്, എത്താനുള്ള വഴിയായി പറയുന്നത്? ഒന്നാമത്തെ വിശേഷണം കൊണ്ട് ശുദ്ധസത്വാഹ, ശുദ്ധസത്വനാകണം. ആത്മബോധം അപ്പോഴേ ഉണ്ടാവും. ഒന്നിനോടും രാഗമോ ദ്വേഷമോ ഉണ്ടാവില്ല. ഉണ്ടോ നമുക്ക്? പക്ഷെ ഒരു അരമണിക്കൂർ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെ ഒരു മണിക്കൂർ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒരു വർഷം മുഴുവൻ സംസാരിക്കുകയാണെങ്കിൽ തന്നെ, നമ്മുടെ സംഭാഷണത്തിൽ നമുക്ക് ലോകത്തിൽ ആരോടും രാഗവും ദ്വേഷവും ഇല്ല. ഈ ലോകത്തിന് മുഴുവൻ നമ്മോട് രാഗവും ദ്വേഷവുമാണ്. അങ്ങനല്ലേ നമ്മളെല്ലാം? ആത്മപരിശോധന ചെയ്ത് നോക്കി, നമ്മളിൽ ആരെങ്കിലും അതിന് പുറത്തുണ്ടാവൂ? ഈ ലോകം മുഴുവൻ നമ്മോട് ദ്വേഷം. എന്തു തുടങ്ങിയാൽ, ഒരു വീട് വെച്ചിട്ട് രാവിലെ നമ്മള് നടക്കാനിറങ്ങുകയാണ് എങ്കിൽ, കാലത്തെ മഞ്ഞൊക്കെ ഉണ്ട്, കുറച്ച് ദൂരം നടന്നു കളയാം. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഹാർട്ടിന് ചെറിയ തകരാറുണ്ട്, നടപ്പ് തന്നെ നല്ലത്, നടന്നു കളയാം. നടക്കുമ്പോൾ ആളുകളെ കാണുകയാണെങ്കിൽ, അവനിന്ന് പഴയപോലെ ചിരിച്ചില്ല, എന്റെ വീട് അവന്റെ വീടിന് ഇപ്പുറത്ത് പൊങ്ങുന്നത് അവന് പിടിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ നാട് പഴയ മുഴുവൻ അസൂയ. ഞാൻ ഈയിടെ ആ തോട്ടത്തിന് അഡ്വാൻസ് കൊടുത്തത് അവന് തീരെ ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഇങ്ങനെ അല്ലേ? അല്ലേ ഈ സ്വാമി, ഇതൊന്നും ശരിയല്ല. നിങ്ങളൊക്കെ എത്ര വേദാന്തമൊക്കെ പ്രസംഗിച്ചാലും നന്നായില്ല സ്വാമി, ഇതൊന്നും നന്നായില്ല. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മുടെ തത്വശുദ്ധി നമുക്ക് വന്നില്ല. അപ്പൊ ആദ്യം ശുദ്ധസത്വനാകണം. അതിൽ വന്നാൽ എല്ലാവരും, അതാ സർവേ ശുദ്ധസത്വ, ഒരാളെ ഒഴിവാക്കിയിട്ടില്ല, ശുദ്ധസത്വനാകണം. രണ്ട്, വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥനാകണം. വേദാന്തം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അവന്റെ ഒരു വേദാന്തം. ആ വേദാന്തം അല്ല കേട്ടോ, തുടങ്ങി അവന്റെ ഒരു വേദാന്തം എന്ന് പറഞ്ഞാൽ അപ്രായോഗികം. ആ പദം തന്നെ അപ്രായോഗികമായതിനെല്ലാം കൊടുക്കുന്ന, കുറെ കാലായില്ലേ ഇത് കേൾക്കുന്നു, നടപ്പുള്ള കാര്യമല്ലോ പറ. ഈ വേദാന്തമൊക്കെ നിർത്തി എന്ന് പറഞ്ഞാല് ലോകത്ത് നടപ്പില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതാണ് വേദാന്തം. ഇതിങ്ങനെ ആളുകൾ പറഞ്ഞു പറഞ്ഞ് അടുത്ത് കേൾക്കാനൊന്നും ആളില്ലാത്ത, കാരണം ഇത് അപ്രായോഗികം എടുത്തിട്ട് എന്തിനാണ് കേൾക്കുന്നത്? ജീവിതത്തിൽ പ്രായോഗികമായി ഒന്ന് മാത്രമേ ഉള്ളൂ, അത് വേദാന്തമാണ്. വേറൊന്നും പ്രായോഗികമല്ല. ബാക്കിയൊക്കെ അപ്രായോഗികമാണ്. പ്രയോഗിക്കാൻ പോയാൽ ദുഃഖിക്കുകയല്ലാതെ അതിൽ പറയുന്ന ഒരു കാര്യവും കിട്ടില്ല. ബാക്കി മുഴുവൻ അപ്രായോഗികമാണ്. സ്വാമിമാരോട് ഏറ്റവും അടുത്ത് നടക്കുന്നവര് പോലും സ്വാമിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അവർ ചർച്ച ചെയ്യാനേ പറയും. ഇതൊക്കെ സ്വാമിമാർക്ക് പറയാം, കൂടെ നടക്കുന്നത് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. എന്നാലും പറയാം, അതൊക്കെ അവരൊക്കെ പറയും, പക്ഷെ അത് കേട്ടാൽ മതി, ചെയ്യാനുള്ളതല്ലത്. സ്വാമിമാര് തന്നെ ഇനി എന്തെങ്കിലും ഭൗതിക പരിപാടിയൊക്കെ നടത്തുമ്പോ, രാസം ഉണ്ടാക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, രണ്ട് ഗ്രൂപ്പോ വഴക്കോ അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിലുള്ള അടിയോ ഒക്കെ അവിടെ ഉണ്ട്, അതിനിടയ്ക്കാണ് ഒരു പ്രഭാഷണം നടത്തേണ്ടി വന്നത്. രണ്ട് ഗ്രൂപ്പിലും പെട്ടവരൊക്കെ പ്രഭാഷണം കേൾക്കാനുണ്ട്, കാര്യമൊക്കെയാണ്. അപ്പോഴാണ് അമ്പലത്തിൽ വന്നിരുന്ന് സത്വശുദ്ധിയുടെ ഈ ഉന്നതങ്ങളായ വേദാന്ത തത്വങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ഗ്രൂപ്പിൽ പെട്ടതിൽ ഒരുത്തം വന്നിട്ട് ചോദിച്ചു, എങ്ങനെയാ സ്വാമി കൊടുക്കണോ രണ്ടെണ്ണം? അത് കൊടുത്തു, അതിന് മയമൊന്നും കാണിക്കണ്ട, അത് കർമ്മരംഗം, അവിടെ കൊടുക്കണം. കൊടുക്കല അവിടുത്തെ അടിസ്ഥാനം. അപ്പൊ സ്വാമി നമ്മൾ ഇന്നലെ പറഞ്ഞതോ അത് ഞാൻ പറയും, അതെല്ലാവർക്കും കൂടെ ഉള്ളത്. ഇങ്ങനെ എല്ലാരും പറയുമ്പോഴാണ് ഇതിന്റെ പ്രായോഗികത പോകുന്നത്. ഇത് പ്രായോഗികമാണോ എന്നറിയാൻ സ്വജീവിതത്തെ ഇട്ട് പരീക്ഷിക്കണം. സത്വശുദ്ധിയുടെ കേന്ദ്രങ്ങളിൽ പരീക്ഷിച്ചു നോക്കണം സ്വയം. അപ്പൊ കാണാം, ജീവിതത്തിൽ ആനന്ദം തരുന്നതും പ്രായോഗികമായതും ഇതൊന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏ സർവേ, ഒരാള് പോലും അതിന് പുറത്തുപോകില്ല, മുഴുവൻ ആനന്ദിക്കുന്നവരാണ്. സത്വശുദ്ധാഹ വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ. ഇവിടെ അടിക്കുറിപ്പോടെ പറയുന്നത് വേദാന്ത വിജ്ഞാനത്തിൽ സുനിശ്ചിതാർത്ഥന്മാരായി, സംശയമില്ല, ശങ്കയില്ല അവർക്ക്. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ എത്ര വിശേഷമാണ്? ശുദ്ധതത്വാഹ വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ യതയ. യതികൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ അടക്കിയവർ, അവർ തേ സന്യാസയോഗ സമ്യക്കായ ന്യാസയോഗം കൊണ്ട് ത്യാഗം കൊണ്ട് സമ്യക്കായി ത്യജിച്ചിട്ട് പരാന്തകാലേ പ്രാരബ്ധ അവസാനത്തിൽ വാസനാക്ഷയത്തിൽ ബ്രഹ്മലോകേ പരാമൃതാത് പരമമായ അമൃതത്വം നേടി ബ്രഹ്മലോകേ ബ്രഹ്മസായുജ്യത്തിലേക്ക് മോക്ഷത്തിലേക്ക് മോചിക്കുന്നു. അപ്പൊ ഈ വിദ്യയുടെ ഫലം ഇതാണ്. ഇത്രയും വിശേഷങ്ങൾ നേടണം. നേടാതെ രണ്ടാഴ്ച ഗീത ഉരുക്കഴിച്ചാ പോരാ, രണ്ടാഴ്ച ഉപനിഷത്ത് കാണാൻ പഠിച്ചാ പോരാ. ഞാൻ എത്ര കാലമായി പഠിക്കുന്നു, എനിക്ക് മോക്ഷം കിട്ടിയില്ലല്ലോ. ഈ വിശേഷണമൊക്കെ വേണം. 50 കൊല്ലം കുളിച്ചാ പോരാ. ന സ്നാനേന ന ദാനേന പ്രാണായാമ സദേനവാ. 100 പ്രാണായാമം കൊണ്ടോ നിത്യം കുളിച്ചത് കൊണ്ടോ ഒന്നും കിട്ടില്ല. കുറെ ദാനം ചെയ്തതുകൊണ്ടോ ഒന്നും കിട്ടില്ല. സമ്യക് വിചാരത സിദ്ധ വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം അത് കിട്ടണം. കാരണം അല്ലെങ്കിൽ ഈ കർമ്മത്തിലെല്ലാം വാസനയുണ്ടാവും. അതവിടെ പ്രാരബ്ധ അവസാനം എന്നും കൂടെ പറഞ്ഞേ. ഈ മുളകൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കും, അരച്ചാൽ അതിന് ഉപ്പൂടെ ചിലവാകുമല്ലോ. അതുകൊണ്ട് ഉപ്പും കൂടെ കൂടുതൽ ചിലവാകുമല്ലോ എന്ന് ചോദിച്ചാൽ അതുപോലും ചിലവാക്കാതെ ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ ഒരു മുളക് പിടിച്ചിട്ട് ഒരു ദിവസം കപ്പയോല്ലോ ഇങ്ങനെ തിന്നും. ആകെ ആഹാരതാ കഴിക്കുന്നത്. അങ്ങനെ സമ്പാദിക്കും ചിലര് വളരെ. നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും അത്തരം പാർട്ടികളൊക്കെ. ഈ സമ്പാദ്യത്തിൽ നിന്ന് പൈസ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറയും എന്റെ വയറ് ശരിയല്ല, ഒന്നും കഴിക്കാൻ മേല. കഴിച്ചു കഴിഞ്ഞാൽ അത്രയും പൈസ തരുമോ? അതുകൊണ്ടായി കഴിക്കലാത്തത്. വയറിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. വയറിന് കുഴപ്പമുണ്ടോന്ന് അറിയുന്നത് വേറെ വല്ലരും പൈസ മുടക്കി വേവിച്ചു കൊടുക്കുകയാണെങ്കിൽ കാരണം ഒരു കുഴപ്പമില്ല. പലരുടെയും ഡയറ്റിംഗ് വീട്ടിൽ മാത്രമാണ്, പുറത്തിറങ്ങിയ ഡയറ്റിംഗ് ഒന്നുമില്ല. അപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇത്രയും പിശുക്കും, വയറു മേല, അത് മേല, ഇത് മേല എന്നൊക്കെ പറഞ്ഞ് ആഹാരമൊക്കെ ഇത് അവസാനം എന്തുറ്റും ഉണ്ടാക്കിയവന് ഇത് ചെലവാക്കാൻ വിഷമമുണ്ട്. ഉണ്ടാക്കാത്തവൻ ഇവിടെ തന്നെ ജനിക്കും, ഇവന്റെ മകനായി തന്നെ. അവൻ നല്ല ഡ്രസ്സിടുമ്പോ ഇതെണ്ണമാവും. അവന് വേണ്ടിയിട്ട് ഭാര്യ വല്ലതും ഉണ്ടാക്കുമ്പോ ദേഷ്യവും. കാരണം ഈ മക്കൾ വന്നിട്ട് അത് വേണമേ ഇത് വേണമേ എല്ലാ സാധനവും ഉണ്ട്. പഴയ പോലല്ല, കറന്നൊരു അരിശുചി പിടിച്ചാണെങ്കിലും ഉണ്ടാക്കി വെച്ചതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവനൊരു തന്നെ വിളിച്ചോണ്ടൊരു തേങ്ങയ്ക്ക് 2 തേങ്ങ ഇടാൻ പറയും. 2 തേങ്ങയോ? ഒരു മുറി തേങ്ങ ഉടച്ച് ഭാര്യയുടെ കൈ കൊടുത്തിട്ട് 3 ആഴ്ച ഉപയോഗിച്ചോണെന്ന് ചട്ടം കെട്ടി 3 ആഴ്ചത്തേക്ക് ഉപയോഗിച്ച കാർന്നവരുടെ മുമ്പിൽ വെച്ചാണ് മകൻ യാതൊരു ഇതുമില്ലാതെ കയറിയിടുന്നത്. വിളഞ്ഞ തേങ്ങ 2 എണ്ണം, ആ 2 എണ്ണം അരിക്കണം, നന്നായിരിക്കണം. രാവിലത്തെ ദോശ നന്നായിരിക്കണം, തേങ്ങ നല്ലോണം ചേർക്കണം. സഹിക്കില്ല, തീരെ സഹിക്കില്ല. അതയ്യോ, ഇതിനിടയ്ക്ക് ഇവൻ ഒരു കാര്യം കൂടെ ചെയ്യും. തേങ്ങ കയറുന്നവനോട് പറയും, ഇവിടെ കരിക്കു കൂടിട്ടോളെ. അതിനിടയ്ക്ക് ഈ കാർന്നവര് ഇവിടെ കരിക്കോ, അച്ഛൻ കുടിക്കണ്ട, എനിക്ക് കുടിക്കാനാണ്. എങ്ങനെ സഹിക്കുമെന്ന് പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞ് ഇവർ ദോശയൊക്കെ ഉണ്ടാക്കി അങ്ങനെ നല്ല സ്വാദോടുകൂടി തിന്നുമ്പോ ഇയക്ക് സഹിക്കാതെ വരും. കാരണം ചെയ്യണ സ്വാദോടുകൂടി ഒരു ആഹാരവും കഴിച്ചിട്ടില്ല. അപ്പോഴും ദേഷ്യം വരുമ്പോ പറയും, നിന്റെ തന്തകണ്ട മുതലൊന്നും അല്ല. അപ്പൊ എങ്ങനെയുണ്ട്? മകനോടാ പറയുന്നത്, നിന്റെ തന്തകണ്ട മുതലായിരിക്കണം എടുത്ത് തോന്നിയ പോലെ കഴിക്കാൻ. അപ്പൊ ഇവർ ഒന്നുകൂടെ ഉറപ്പായി, കാരണം ഇത് മുഴുവൻ ശരിയാക്കേണ്ടതാ. ഇങ്ങനത്തെ അവസ്ഥയിലെത്തുമ്പോഴാണ് പലതരം അസ്വസ്ഥത കാണിക്കും. ചിലരുടെ മനസ്സിന്റെ താളം തന്നെ അവർ തെറ്റിയതായിട്ട് അഭിനയിക്കും. ഒരു കാര്യമുണ്ട്, പൈസ കണ്ടമാനം കളയുന്നതിനൊന്നും ചാടുകയല്ല. ഇത്ര വില്ലന്മാരുണ്ട് ലോകത്തിൽ. കാരണം എന്താ വെച്ചാൽ അതുപോലെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പൊ അവിടെ സമ്യക്കായി നെസ്സിക്കാനാവില്ല. അപ്പൊ നെസ്സിക്കണം. അങ്ങനെ നെസ്സിച്ചാൽ ത്യജിച്ചാൽ മനസ്സ് ശാന്തമാവും. എന്റെ അല്ല എന്ന് വിചാരിച്ചാൽ ശാന്തമായി. 54 അല്ലെങ്കിൽ 64 അല്ലെങ്കിൽ 74 ഒരു പെൺകുട്ടി ഒരുത്തം കല്യാണം കഴിക്കുന്നു. 74 വരെ ആ കുട്ടി കളിച്ചിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, കോളേജിലും സ്കൂളിലും ഒക്കെ പോയിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാരുണ്ട്, ഓട്ടോഗ്രാഫുകളിൽ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട് അല്ലേ. പരസ്പരം നീ ഇല്ലാത്ത ജീവിതം, മുള്ളില്ലാത്ത റോസ പോലെയാണെന്നൊക്കെ എഴുതി കൊടുക്കുകയല്ലേ ഓട്ടോഗ്രാഫിലൊക്കെ. അതൊക്കെ എഴുതിയിട്ടുണ്ട്, ചിരിക്കല് കളിക്കല് ഒക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് ചിലപ്പോൾ നല്ല പരിചയമുള്ള ഒരു തന്റെ വീട്ടില് ചെന്നു, അവിടുത്തെ കാപ്പിയോ കുടിച്ചു. പരിചയമുള്ളൊരു പെൺകുട്ടിയുടെ കൂടെ, കൂട്ടുകാരിയാണ്, കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാണ്. കാപ്പിയോ കുടിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരുടെ അച്ഛൻ പറഞ്ഞു, ഞാൻ മോളെ അങ്ങോട്ട് വിടാം കവലയിലേക്ക്. സ്കൂട്ടറിന്റെ പുറകിൽ കയറി ഇരുന്നിട്ടുമുണ്ട്. എപ്പോഴാണോ ഈ പെൺകുട്ടിയെ ഒരുവൻ വിവാഹം കഴിക്കുന്നത്, അത് കഴിഞ്ഞാൽ വിളിച്ചിരിച്ചുകൂടാ, അത് കഴിഞ്ഞാൽ ഇവൾ വേറൊരാളോട് വർത്തമാനം പറഞ്ഞുകൂടാ, അത് കഴിഞ്ഞാൽ ഇങ്ങനെ എങ്ങാനും വല്ല സ്കൂട്ടറിലും കയറാൻ പാടില്ല. ഇയാൾ 5 മണിക്കും 6 മണിക്കും 7 മണിക്കും വീട്ടിലെത്താറില്ല വിവാഹത്തിന് മുമ്പ്. ചിലപ്പോ 10 മണിക്കൊക്കെ ആയിരിക്കും എത്തുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ ഒന്ന് കറങ്ങിയോ കഴിഞ്ഞ് 8 മണിക്കാകെ എത്തുന്നത്, 10 മണിക്കാകെ. ഇപ്പോ വിവാഹം കഴിഞ്ഞപ്പോ അഞ്ചു മണി കഴിഞ്ഞാൽ എവിടെ പോയി എന്ന് കണക്ക് വീട്ടിലെന്ന് പറയണം. ഓഫീസ് ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വാസമല്ല. ഇപ്പുറത്തുമല്ലേ കാരണം എന്റെ എന്റെ എന്ന മമതയുള്ളവന് ഈ സുനിശ്ചിതാർത്ഥം കിട്ടില്ല. അത് മുഴുവൻ വലിച്ചെറിയണം. അപ്പൊ ആദ്യം ബ്രഹ്മവിദ്യയുടെ മഹത്വം പറഞ്ഞു, ബ്രഹ്മവിദ്യ അനുഭൂതിയിലെത്തുന്നവന്റെ വിശേഷണങ്ങൾ പറഞ്ഞു, ബ്രഹ്മവിദ്യ പ്രാപ്തി പറഞ്ഞു. യാതൊരാൾ തന്റെ ശുദ്ധസത്വത്തെ ശുദ്ധമാക്കി വെക്കുന്നുവോ, വേദാന്ത വിജ്ഞാനത്തെ സുനിശ്ചിതമായി അറിയുന്നുവോ, വേദാന്ത വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതൊന്നും എന്റെയല്ല എന്നതാണ് അറിവ്. ഈ പ്രപഞ്ചമാകെ ഞാനാണ് പ്രപഞ്ചമായി പ്രതിഭാസിക്കുന്നതെങ്കിലും ഞാനല്ല. അങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയവർ സന്യാസയോഗം കൊണ്ട് ബ്രഹ്മലോകത്തിൽ ബ്രഹ്മസായുജ്യത്തിൽ എത്തി മോചിക്കുന്നു. എങ്ങനെയാണ് ഇനി അങ്ങോട്ട് എത്തുക? അശ്വലായനാ കേട്ടുള്ളൂ, പറഞ്ഞുതരാം എന്ന് പിതാമഹൻ പറയുക. എങ്ങനെ നിനക്കും അവിടെ എത്താം എന്നുള്ള അനുഷ്ഠാന ക്രമം. ഇത്രയും വിദ്യയുടെ മഹത്വം. ഇനി അതിന്റെ അനുഷ്ഠാനം, അപ്ലൈഡ് പാർട്ട്. ദിസ് ഇസ് പ്യുവർ സിദ്ധാന്തം. ഇനി അതിന്റെ അപ്ലൈഡ് പറയുകയാണ്. എല്ലാത്തിനും പ്യുവറും അപ്ലൈഡും രണ്ട് ഭാഗമുണ്ട്. എങ്ങനെയാണ് ബ്രഹ്മവിദ്യ കിട്ടുക? നോക്കിക്കോളൂ, അഞ്ച് മന്ത്രം.
പ്രണമ്യ
പാരസ്പര്യത്തിനെ കിട്ടുള്ളൂ. ഈ വിദ്യ ലഭിക്കാൻ ഒരു പാരസ്പര്യം വേണം. ലോകത്തിന് ഭാരതം നൽകുന്ന അത്തരമൊരു പാരസ്പര്യമാണ് ഗുരു ശിഷ്യ പാരസ്പര്യം. വളരെ ഉന്നതമായ ഉദാത്തമായ ഒരു പാരസ്പര്യം. അവിടെ അനുഭവിച്ചവനും അനുഭവത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവനും തമ്മിലുള്ളൊരു ബന്ധമാണ്. അനുഭവിച്ചവനെ ഗുരു എന്ന് വിളിക്കും, അനുഭവത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവനെ ശിഷ്യൻ എന്ന് വിളിക്കും. ഇല്ല, ഇന്ന് രണ്ടുപേരുമില്ല, പണ്ടത്തെ കാലത്തുള്ള. അതുകൊണ്ട് ഗുരുഗീതയിലൊക്കെ ആചാര്യന്മാർ പറയും, അന്നും ഈ ഭേദങ്ങളൊക്കെ കണ്ടിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞത്. ഗുരുഗീതയിൽ ശിവൻ പർവ്വതിയോട് പറയുന്നതാണ്, അതിൽ പറയും, ഗുരവോ ബഹവസ്സന്ധി ശിഷ്യവിത്താപഹാരക ദുർലഭം മന്യേ ശിഷ്യചിത്താപഹാരക. ഗുരുക്കന്മാർ വളരെ കൂടുതലാണ് ഈ ലോകത്ത്. എങ്ങനെയുള്ളവർ? ശിഷ്യവിത്തത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാർ. ശിഷ്യന്റെ പണം അത് അപഹരിക്കാൻ ഇഷ്ടം പോലെ ഗുരുക്കന്മാർ ഈ ലോകത്തിലുണ്ട്. ശിഷ്യന്റെ ചിത്താപത്തെ ഹരിക്കാനുള്ള ഗുരുക്കന്മാർ വളരെ ദുർലഭമാർ എന്ന് അന്ന് തന്നെ പറയും. പിന്നെ ഇന്നത്തെ കഥ ഇപ്പൊ നമ്മൾ പറയണ്ട. ഇപ്പൊ ഈ പാരസ്പര്യത്തിലൂടെ ഇത് നേടുന്നത്, ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. അന്യബന്ധ എന്നാ പറയാ, താൻ തന്നെയോ തനിക്ക് വെളിയിലുള്ള അനുഭവമുള്ള ഒരാളോ തന്റെ തന്നെ ബോധം അനുഭവസ്ഥനായും അന്വേഷകനായും വന്നാലും ഈ ഗുരുശിഷ്യ പാരസ്പര്യം സംജാതമാവും. അതീവ ദുർലഭമാണ്. അല്ലെങ്കിൽ ഈ പാരസ്പര്യം വേണം. ഈ പാരസ്പര്യം കൊണ്ട് അറിഞ്ഞാലേ മറ്റേ അറിവും പൂർണ്ണമായെന്ന് പറയാനാവും. അതുകൊണ്ട് ശങ്കരനും മറ്റും പറയും, ഗീതയുടെ 13-ാം അധ്യായത്തിന്റെ ഭാഷ്യത്തിൽ പറയും, അസമ്പ്രദായ വിത്ത് സർവശാസ്ത്രവിത്ത് അഭി മൂർഖവദേവ ഉപേക്ഷണീയ. അപ്പൊ സമ്പ്രദായ വിത്താകണം എന്ന് പറഞ്ഞ ഒരു പരമ്പരയിൽ നിന്ന് ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ വിഷയങ്ങളിലേക്ക് തിരിച്ചുവിടും. പരമ്പര പ്രാധാന്യം വിഷയങ്ങളിൽ നിന്നുള്ള പിന്തിരിയലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഗുരുവിനെ ലഭിച്ചാൽ അദ്ദേഹത്തിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ആ ഗുരു എങ്ങനെയായിരിക്കണം? ഈ പാരസ്പര്യം കൊണ്ടാണ് ഇത് കിട്ടുന്നതെങ്കിൽ, എനിക്കൊരു ഗുരു ഉണ്ട് എന്ന് പറഞ്ഞ് ആരെയെങ്കിലും സ്വീകരിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നാളെ ഗുരു പരമ്പരയെ മുഴുവൻ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഭൌതിക വിഷയങ്ങളുടെ ലാഭത്തിനും ഭൌതികങ്ങളായ നേട്ടങ്ങൾക്കും ഒക്കെ വേണ്ടി നാം ഓടുന്ന കൂട്ടത്തിൽ അല്പം വേദാന്തവുമാകാമെന്ന് വിചാരിച്ചാൽ നമ്മളല്ല ഓടുന്നത്. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും ചെല്ലും, കുറെ കാലം അവിടെ സേവ ചെയ്യും, അതുകൊണ്ട് ഇത് കിട്ടില്ല. അവസാനം നമുക്ക് ശത്രുത ഉണ്ടാവും, ആ ശത്രുത നമ്മളുടെ നാശമാണ്, അതുണ്ടാവരുത്. അതിനൊരു ഗുരുവിനെ പരിചയപ്പെടുത്തുക. എങ്ങനെയുള്ളവരാണ് ഗുരു? എങ്ങനെയാണ് ആ ഗുരുവിന്റെ മനസ്സിനെ തിരിച്ചറിയുന്നത്? അത് അശ്വലായനെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പിതാവാൻ. ആ ഗുരുവിനെ വേണം ചെല്ല സമീപിക്കാൻ. അപ്പൊ നോക്കാം, വിവിക്ത ദേശേ സുഖാസനത്ത സമഗ്രീവ ശിര ശരീര ശുചിഹി അത്യാശ്രമസ്ത സ്വഗുരു. എല്ലാം ഗുരുവിന്റെ വിശേഷണമാണ്. യാതൊരുവൻ സദാ വിവിക്തദേശത്ത് കഴിഞ്ഞുകൂടുന്നു. വിവിക്തദേശം ഏകാന്തം, തന്നിൽ, ആരും വസിക്കാത്ത സ്ഥലത്ത് നല്ലർത്ഥം. യാതൊരുവൻ സദാ തന്നിൽ തന്നെ കഴിയുന്നു. അയാൾ ഈ പ്രപഞ്ചബോധത്തിലേക്ക് ഓടിപ്പോകുന്നില്ല, അയാളെ ഈ പ്രപഞ്ചത്തിന്റെ യാതൊന്നും പ്രലോഭിപ്പിക്കുന്നില്ല. സമസ്ത പ്രലോഭനങ്ങളും അയാളിലേക്ക് വരുന്നു. എപ്രകാരമാണോ ആകാശത്തു നിന്ന് പതിക്കുന്ന ജലം പുഴകളായി പർവ്വത ശൃംഗങ്ങളിൽ നിന്ന് നാനാഭാഗങ്ങളിലേക്ക് ഒഴുകി ഒഴുകുന്ന ഈ വെള്ളമെല്ലാം ഒരു മഹാസമുദ്രത്തിൽ വന്ന് പതിച്ചിട്ടും സമുദ്രത്തിലെ ജലനിരപ്പിന് മാറ്റമില്ലാതെ എന്നും തുടരുന്നത്, അതുപോലെ ഏത് കാമം തന്നിലേക്ക് വന്നാലും ആ കാമം കൊണ്ടൊന്നും ഇളകാത്ത മനസ്സുള്ളവനായി കാമനയുടെ ലോകങ്ങളിൽ എന്തുകൊണ്ടുപോയി അർപ്പിച്ചാലും ആ അർപ്പണങ്ങളെല്ലാം ഏതവനിൽ സമ്പൂർണമാകുന്നുവോ. ആഭൂയമാണ അജല പ്രതിഷ്ഠം സമുദ്രമാവത് പ്രവിശന്തി അദ്വത് തദ്വത് രാമായം പ്രവിശന്തി സർവേ സശാന്തി ആത്മനോദിന കാമകാമി നമുക്കിതയിൽ പറയും. ഇവിടെ ആ നദികളെല്ലാം ഒഴുകിച്ചെന്ന് സമുദ്രത്തിലേക്ക് വീണ്ടും സമുദ്രത്തിന് മാറ്റമുണ്ടാകുന്നില്ല. അതിലെ ജലം നീരാവിയായി പോയിട്ടും സമുദ്രത്തിന് മാറ്റമുണ്ടാകുന്നില്ല. അതുപോലെ യാതൊരുവൻ സുഖാസനസ്ഥനായി, സുഖാസനം സ്ഥിരസുഖമാസനം എന്ന് പതഞ്ജലിയും നമ്മൾ ഈ ആസനമാസനം എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ ഈ പബ്ലിസിറ്റി കൂടെ യോഗാസനം, യോഗാസനമൊക്കെ രോഗത്തിന് വേണ്ടിയിട്ട് പിന്നീട് ആചാര്യന്മാരെ കണ്ടുപിടിച്ച പതഞ്ജലി കണ്ടുപിടിച്ചതല്ല. പതഞ്ജലി ആസനങ്ങളെ കുറിച്ച് പതഞ്ജലത്തിൽ പറയുന്നില്ല. പതഞ്ജലത്തിലെ ആസനം എന്ന് പറയുന്നത് സ്ഥിരസുഖമാസനം എന്ന സൂത്രമാണ്. സ്ഥിരമായും സുഖമായും ഇരിക്കാൻ കഴിയണമെങ്കിൽ മനസ്സൊക്കെ അടങ്ങണം, അവനവനിലിരിക്കണം, അതാണ് ആസനം. നമ്മളിരിക്കുന്ന ഇരിപ്പ് ഒന്നുകിൽ സുഖാസനം അല്ലെങ്കിൽ പത്മാസനം അല്ലെങ്കിൽ വജ്രാസനം ഒക്കെ നല്ല ആസനങ്ങളാണ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇരിപ്പ് വജ്രാസനത്തിലാണെങ്കിലും വജ്രാസനത്തിലല്ല നമ്മളിരിക്കുന്നത്. കാലും കയ്യുമൊക്കെ വജ്രാസനത്തിന്റെ രൂപത്തിൽ വെച്ചിട്ട് മനസ്സ് വല്ലവന്റെയും പെരക്കകത്താണ്. അപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഇവിടെയല്ല. ഇനിയിപ്പോഴും കണ്ണുപോലും തുറക്കുന്നില്ല, ഒറ്റ ഇരിപ്പാണ്. എന്തിനാ കണ്ണു തുറക്കുന്നത്? അയലോകക്കാരന്റെ പെരക്കകത്ത് കയറാനും മോട്ടിക്കാനും ഒക്കെ കണ്ണു തുറക്കണം. ഇതൊക്കെ അകത്തൂടെ അടങ്ങും. നല്ല ആസനമൊക്കെ ബന്ധിച്ചായിരിക്കുന്നത്. സകല ബന്ധങ്ങളും ഉദ്യാന ബന്ധവും ഒക്കെ അറിയാം. സകല പരിപാടി നമുക്കറിയാം. ശരീരം കൊണ്ടുള്ള സകല കളി അറിയാം. അത്ഭുതപ്പെടുത്തുവാനറിയാം. പക്ഷെ മനസ്സ് ഇതിനകത്തിരിക്കണമെന്നില്ല. കാലത്തെ വളരെ ഗംഭീരമായിട്ട് നമ്മൾ ഇത്ര മണിക്കൂറാണ് ധ്യാനിക്കുന്നത്. ഈ ധ്യാനം എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മുടെ ചെറ്റത്തരങ്ങൾ ഒന്നും പോകുന്നില്ലെങ്കിൽ എന്തിനാണ് ധ്യാനിച്ചത്? പല പ്രയോജനമുണ്ടോ? ധ്യാനവും നമ്മുടെ കളിപ്പിക്കലിന്റെ ഭാഗത്തെ മറ്റൊരു കളിപ്പിക്കലായിട്ട് തീരും അല്ലെ? ഒറ്റ ഇരിപ്പാണ്. ഭാര്യയും പിള്ളേരെയും കളിപ്പിക്കാൻ കൊള്ളാം, നാട്ടുകാരെ കളിപ്പിക്കാൻ കൊള്ളാം, നമ്മളെ സന്തോഷിപ്പിക്കാൻ കൊള്ളില്ല. അവിടെയാണ് പ്രശ്നം. ലോകത്തിലുള്ള മുഴുവൻ പേരെയും നമുക്ക് കളിപ്പിക്കാം. രാവിലെ എഴുന്നേറിട്ട് ഡോക്ടർ കാരണം വളരെ ഭവ്യതയോടെയാണ് ഞങ്ങൾക്ക് കൂടുന്ന സ്ഥാനമൊക്കെ തരുന്നത്. ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കട്ടിലെല്ലാം ഇരിക്കും. അത് ഞാൻ പറയുന്നത് സ്വാമി ഡോക്ടറാകുന്ന വരുന്നുണ്ട് അടച്ചോ കണ്ണെന്ന് പറയും. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരൊറ്റ കണ്ണടയാണ്. ഡോക്ടർ പിന്നെ കുറെ നേരം വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും അത്ഭുതത്തിലൂടെ, ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും നോക്കും. എന്തൊരു ഇരിപ്പാണ്! മണിക്കൂറുകളിലെ ഒരൊറ്റ ഇരിപ്പങ്ങ് ഇരിക്കുന്നത്. കഴിഞ്ഞു വളരെ കാര്യമായിട്ട് വിളിക്കാവോന്ന് പേടിയാണ്. ഇപ്പൊ ക്ലാസിന്റെ സമയമാകുകയാണ്. ഓ ചോദിക്കും സമയം ചായയോ പാലോ? വത്സ, ചായയും പാലും നമുക്ക് തുല്യമാണ്, അതുകൊണ്ട് പാല് തന്നെ ആയിക്കോട്ടെ. എന്റെ തുല്യമാണ്, പിന്നെ പാല് തന്നെ ആയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഇരിപ്പൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ ഓടുകയാണ്, പാലിലേക്ക്, പഴത്തിലേക്ക്, പണത്തിലേക്ക് ഒക്കെ ഓടുകയാണ്. ഇതിനെ നമ്മളുടെ ഏതാസനം ബന്ധിച്ചിരിക്കുന്നുവോ അവിടെ മനസ്സിനെ നിർത്തണം. ഇതാണ് സുഖാസനം. ഇപ്പൊ വിവിക്തദേശം തങ്കസ്ഥലം, ഇത് രാമായണത്തില് പഞ്ചവടിയിൽ നിൽക്കുമ്പോ രാമന്റെ അടുക്കല് ലക്ഷ്മണൻ ഗുരുവായി കണ്ടി എന്നിട്ട് തൊഴുമ്പോ പറയും ഏകാന്ത ഉപാസിനം പ്രഭും എന്ന് പറയും. ഏകാന്തത്തിലിരിക്കുന്ന രാമനോട് സീതയുടെ അടുക്കൽ, എന്നിട്ട് രാമൻ ഏകാന്തത്തിലാണ്. രാമൻ രാമനിൽ തന്നെയാണ്, അതാണ് രാമന്റെ പ്രത്യേകത. രാമഗീത പറയുമ്പോഴും പറയും തദോജഗൻ മംഗള മംഗളാത്മന എന്ന് തുടങ്ങുന്ന രാമഗീതയിൽ അവിടെയും പറയും ഏകാന്തമുപസ്ഥിതം പ്രഭും രാമം രമാലാളിത പാദപങ്കജം. രമാലാളിത പാദപങ്കജമായിട്ടുകൂടി രാമൻ ഏകാന്തവാസിയാണ്. തന്റെ കാലിനെ മറ്റൊരാൾ ലാളിച്ചിട്ടും തന്റെ മനസ്സ് അയാളോടൊപ്പം പോകുന്നില്ല. അത്രയ്ക്ക് തന്നിൽ ആരംഭിക്കുന്നു ആ ഏകാന്തത. അതാണ് ഇവിടെ വിദഗ്ധദേശം. ഗുരു വിദഗ്ധദേശത്തിലാണ്, ആരിലേക്കും ഒരു വിഷയത്തിലേക്കും പോകുന്നില്ല. അതുകൊണ്ട് അയാൾ ഗുരുവാകുന്നത്. ഗുശബ്ദോ ഹ്യന്ധകാരസ്യാത്, ഒരു ശബ്ദം തൻ നിരോധനം എന്നാണല്ലോ. ഇരുട്ടിനെ കീഴയാൽ ഗുരുവെന്ന് അരുളുന്നു എന്നാണല്ലോ. അതുകൊണ്ട് അന്ധകാരാവൃതമായിരിക്കുന്ന ഈ വിഷയപ്രപഞ്ചത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞ് തന്നിലിരിക്കുന്നു. ആത്മനിയേവ ആത്മനാരത വിവിക്തദേശം സുഖാസനസ്ഥ, തന്നിൽ തന്നെ ഇരിക്കുന്നവൻ. സമഗ്രീവ തിരശരീര, നട്ടലൊക്കെ നിവർത്തി, കഴുത്തൊക്കെ നിവർന്ന്, തലയൊക്കെ നിവർന്ന്, കാരണം ശക്തിയുടെ സ്രോതസ്സൊക്കെ നേരെയാകുന്ന തലത്തിലിരിക്കുന്ന ശുചിയായ ശുദ്ധനായ അത്യാശ്രമിയായ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസവവും സന്യാസവും കടന്ന സന്യാസിയാണെന്ന് അഭിമാനവുമില്ല. അതൊരഭിമാനമാണ്. ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, ഞാൻ വാനപ്രസ്ഥനാണ്, ഞാൻ സന്യാസിയാണ്, പല അഭിമാനങ്ങൾ. സന്യാസത്തിലുണ്ട് അഭിമാനം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സംഘടനയൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? ഞങ്ങളുടെ സംഘടനയൊക്കെ ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചാല് ഗവൺമെന്റുകളെയൊക്കെ തകിടം മറിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വ്യാമോഹിക്കുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് ഉണ്ട്, സന്യാസിയുമാണ്. സന്യാസിച്ച പിന്നെ ഗവൺമെന്റില്ല, കോടതിയില്ല, പോലീസും പട്ടാളവുമില്ല. കാരണം പോലീസും പട്ടാളവും കോടതിയും ഒക്കെ വരുന്നത് ധർമ്മവും അധർമ്മവും ഉള്ളിടത്താണ്. ധർമാധർമ്മങ്ങൾ തുല്യമാകുന്നിടത്ത് പിന്നെ കോടതിയില്ല. ധർമാധർമ്മങ്ങളെ അതിക്രമിക്കുമ്പോൾ നന്മയിൽ മാത്രം ജീവിക്കുന്ന ഒരുവന് ഒരു രാജ്യത്തിന്റെയും നിയമം ബാധകല്ല, അവൻ രാജ്യത്തിന്റെ നിയമങ്ങൾക്കപ്പുറമാണ്. എപ്പോഴാണോ ഒരു തട്ടിപ്പ് കാണിക്കേണ്ടി വരുന്നത് അപ്പോഴാണ് ലോയൊക്കെ പഠിക്കേണ്ടത്. അല്ല, നമുക്ക് എത്ര പേർക്കറിയാം ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ സിവിൽ കോഡ്? എത്ര പേർക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ? ആൾക്കാർക്ക് അറിയില്ല. ലോയ്ക്ക് പഠിച്ചവന് പോലും അറിയില്ല. അവൻ പോലും ഈ പുസ്തകമെല്ലാം കെട്ടുകണക്കിൽ വെച്ചിരിക്കുക. എന്തിന് അത്യാവശ്യം വന്നാൽ റഫറി ചെയ്തിട്ട് കോഡ് പറയാൻ? മുഴുവൻ കാണാൻ പഠിച്ചിട്ടാണോ ജീവിക്കുന്നത്? ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ നിയമം എല്ലാം നമ്മൾ പഠിച്ചിരിക്കണമെന്നാണ് വിവക്ഷയെങ്കിലും നമ്മൾ എത്ര പേര് പഠിക്കും? എപ്പോഴാണ് ഇത് പഠിപ്പ് വേണ്ടത്? ആരെയെങ്കിലും മറിക്കാൻ. അപ്പോഴേ കണ്ടു ഈ അറിവെല്ലാം, ഭൗതികമായ അറിവെല്ലാം അധർമ്മത്തിനേ കണ്ടു. ധർമ്മത്തിന് വേണ്ട. ധർമ്മബോധത്തിൽ ഒരുവന് ജീവിക്കാൻ ഒരു രാജ്യത്തിന്റെയും ഒരു മതത്തിന്റെയും ഒരു വർഗത്തിന്റെയും ഒരു വർണ്ണത്തിന്റെയും അനുശാസനങ്ങളോ നിയമങ്ങളോ അനിവാര്യമല്ല. കടന്ന പദമാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഞെട്ടല് പോലെ. അല്പ അസത്യത്തിൽ ജീവിക്കണമെങ്കിൽ 10 പൈസയുടെ ഇൻകം ടാക്സ് ഒരുത്തിന് വെട്ടിക്കണമെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയിലെത്തണം. അവസ്ഥയിലെത്തുന്ന രീതിയിൽ ഇത് വരുമ്പോഴാണ് അവിടെയും കളിപ്പിക്കണം തോന്നുന്നത്. അങ്ങനെ വെട്ടിക്കേണ്ടി വരുമ്പോഴാണ് അതിന്റെ നിയമം പഠിക്കേണ്ടത്. അല്ലെ നിയമം പഠിക്കണം? അല്ലെങ്കിൽ ആ നിയമം പഠിക്കണം? വേണ്ട. ജീവിതത്തിൽ ഏത് നിയമവും പഠിക്കേണ്ടി വരുന്നത് ധർമാധർമ്മങ്ങളുടെ 2 ദ്വന്ദ്വങ്ങൾ ഉള്ളപ്പോഴാണ്. ദ്വന്ദ്വങ്ങൾ ഇല്ലാത്തിടത്ത്, ധർമാധർമ്മങ്ങൾ ഇല്ലാത്തിടത്ത്, സത്യ അസത്യങ്ങൾ ഇല്ലാത്തിടത്ത്, ഋത അനുരതങ്ങൾ ഇല്ലാത്തിടത്ത് ഒന്നിനെയും നിങ്ങൾക്ക് ഭയപ്പെടണ്ട. സകല ഭയങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തരാണ്. അതുകൊണ്ടാണ് ശുചി, അത്യന്ത ശുചിയായി സകലേന്ദ്രിയാണി നിരുദ്ധ്യ. അവിടെ ശിഷ്യന്റെ ഗുണം പറയും. മുമ്പ് പറഞ്ഞ മുഴുവൻ അത്യാസമസ്തനായ ഗുരുവിനെ, സ്വഗുരുവിനെ ഭക്തിയാ പ്രണമ്യ സകലേന്ദ്രിയാണി നിരുദ്ധ്യ. നമ്മുടെ ഗുരു സമീപം വരെ അശ്വലായനെ കൊണ്ടെത്തിച്ചു. കൈവല്യോപനിഷത്തിൽ കൈവല്യത്തിലേക്കുള്ള വിദ്യയുടെ മഹത്വം, പ്രയോജനം ഇവയൊക്കെ കണ്ടിട്ട് ശിഷ്യൻ ഗുരുവിനെ സമീപിക്കുന്ന ഭാഗം വരെയായി. അപ്പോ ശിഷ്യൻ ഗുരുവിനെ സമീപിക്കുന്നത് എങ്ങനെയുള്ള ഗുരുവിനെ എന്ന് നാം കണ്ടു. ആ ഗുരുവിനെ സമീപിച്ചിട്ട് വിവിക്തദേശത്തിൽ സുഖാസനസ്ഥനായി ശുചിയായി കഴുത്തും തലയും നിവർത്തി അത്യാസമിയായി ഇരിക്കുന്ന ഗുരുവിനെ സകല ഇന്ദ്രിയങ്ങളും അടക്കി ശിഷ്യൻ പ്രണമിച്ചിട്ട് അടുത്തത് 6-ാമത്തെ മന്ത്രം ഇവിടെ വരെ നമുക്ക് ഒന്നിച്ചെടുക്കാം. അങ്ങനെ ശിഷ്യൻ ഗുരുവിനെ സമീപിച്ചിട്ട് ഹൃത്പുണ്ടരീകം വിരജം വിശുദ്ധം വിചിന്തമധ്യേ വിശദം വിശോകം അചിന്ത്യം അവ്യക്തം അനന്തരൂപം ശിവം പ്രശാന്തം അമൃതം ബ്രഹ്മയോനി. ഇപ്പോ ഹൃത്പുണ്ടരീകം വിരജം വിശുദ്ധം വിശദം വിശോകം മധ്യേ വിചിന്ത്യ അചിന്ത്യം അവ്യക്തം അനന്തരൂപം ശിവം പ്രശാന്തം അമൃതം ബ്രഹ്മയോനി എന്നന്വയിക്കാം. വിശദവും വിശോകവുമായ ഹൃത്പുണ്ടരീകത്തിൽ അചിന്ത്യവും അവ്യക്തവും അനന്തരൂപവുമായ ബ്രഹ്മയോനിയുമായ പ്രശാന്തനും അമൃതവുമായ ശിവനെ ധ്യാനി. അതല്ല ശിവശബ്ദത്തിന്റെ വിശേഷം. പിന്നെ അടുത്തതും ആ ശബ്ദത്തെ വിശേഷിപ്പിക്കുക. അതുകൊണ്ടാണ് ഒന്നിച്ചെടുത്തത്. തദാദിമധ്യന്തവിഹീനം ഏകം വിഭും ചിദാനന്ദം അരൂപം അദ്ഭുതം ഉമാസഹായം പരമേശ്വരം പ്രഭും ത്രിലോചനം നീലകണ്ഠം പ്രശ്നം. ആ ആദിമധ്യാന്തരഹിതനും ഏകവും വിഭുവും ചിദാനന്ദനും അരൂപനും അദ്ഭുതനും ഉമാസഹായനും പരമേശ്വരനും പ്രഭുവും ത്രിലോചനനും നീലകണ്ഠനും പ്രശാന്തനുമായ ശിവനധി. ഇതെല്ലാം ശിവശബ്ദത്തിന്റെ വിശേഷം. ആ ധ്യാനിച്ച് അടുത്തത് വീണ്ടും ദാത്വാ ധ്യാനിച്ചിട്ട് മുനി സർവസാക്ഷിയും തമസിനപ്പുറത്തുള്ള ഭൂതത്തിന്റെ എല്ലാം പ്രഭവസ്ഥാനവുമായ അവനെ പ്രാപിക്കുന്നു. സമസ്ത ഭൂതങ്ങളുടെയും പ്രഭവസ്ഥാനത്തെ പ്രാപിക്കുക, ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് കാരണമായതിനെ പ്രാപിക്കുക. അതിന് പുറത്തേക്ക് നോക്കിയാൽ പറ്റില്ല. ഭാരതീയ ചിന്ത ഇവിടെ തന്നിലേക്ക്. അതിനാണ് അത്യാസമിയായ ഗുരുവിനെ, ആ ഗുരുവിന്റെ വിശേഷം പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനെ പോയിട്ടുള്ളവനായിരിക്കണം. ആ ലോകങ്ങളിലൂടെ പോകാത്തവന്റെ അടുക്കലെത്തുമ്പോഴാണ് പുറം ലോകത്തേക്ക് തന്നെ നമ്മളെ പിടിച്ചുകൊണ്ടുപോകുന്നു. ബാഹ്യലോകത്തേക്ക് പോയി ആത്മാസത്യം കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് വിവിക്തദേശത്തിൽ തന്റെ ദേഹരാകാശത്തിൽ ശബ്ദസ്പർശാദി സ്പർശരൂപരസഗന്ധാദികൾ ഒളിമുതലായ പഴങ്ങൾ അവയുണ്ട്. നാറുന്ന നളികയിലേറി മാറിയാടുന്ന ഈ കിളികളെയൊക്കെ അരിഞ്ഞ് നാരായണ ഗുരുദേവൻ പറയും, ഒളിമുതലാമ്പഴം 5 ഉണ്ട് നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ 5 അരിഞ്ഞു കീഴ്മറിക്കും. അതിനെ തകർത്ത് ഇന്ദ്രിയ യമനം ചെയ്ത് സകലേന്ദ്രിയാണി സംയമ്യ. അത് കഴിഞ്ഞ് മാത്രം ചിന്തിച്ചാൽ മതി, അതുവരെ വഴിക്ക് ചിന്തിക്കണ്ട. ഇന്ദ്രിയ അടങ്ങുന്നത് വരെ ഈ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ പോലും ചിന്തിക്കണ്ട. ഇത്ര ഉറപ്പിച്ചാ പറയുന്ന കൈവല്യ മനുഷ്യൻ, ഇന്ദ്രിയങ്ങൾ എവിടെ പ്രബലങ്ങളായിരിക്കുന്നുവോ അവിടെ നാം ലോകത്തിലേക്കാ പോകുന്നത്. ലോകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇതൊന്നും കിട്ടില്ല. ഇത് പഠിച്ചാലും ഇതുകൊണ്ട് വല്ലതും വില വല്ലതും പറ്റുമോ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ആത്മാശാന്തി കിട്ടില്ല. ഇന്ദ്രിയ ദമനം നടന്നു കഴിഞ്ഞിട്ട് മാത്രം മതി ഗുരുലാഭത്തെ പറ്റിയൊക്കെ ചിന്തിക്കാൻ. അല്ലാതെ പോയാൽ ഗുരുവിനെ തിരിച്ചറിയാനാവില്ല. അവിടെ ചെന്നു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം എങ്ങനെയുള്ളയാളാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സങ്കല്പങ്ങൾ ഉണ്ടാവും. ആത്മബുദ്ധി മാത്രം ഉണ്ടാവില്ല. അതാണ് മഹാപുരുഷന്മാരുടെ അടുക്കൽ നമ്മൾ എത്തിയാൽ പോലും നമുക്കത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാൻ പോയത് എന്തിനാണെന്ന് അറിയണം. ബാക്കിയൊന്നും നമ്മളുടെ ഭാഗമല്ല. ഇത് അവരും പറയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ, പഠിപ്പിച്ചു കഴിഞ്ഞാൽ പറയും. അസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോയിതരാണി. ഞങ്ങളുടെ സുചരിതങ്ങളെ നീ ഉപാസിക്കണം. നോയിതരാണി, ബാക്കിയുള്ളവ ഉപാസിക്കണ്ട. അപ്പോ ആ സുചരിതങ്ങളല്ലാത്തവ കാണാതിരിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ അടങ്ങണം. അപ്പൊ ആ സുചരിതങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ആത്മബോധത്തിൽ നിൽക്കണം. അപ്പൊ ഇന്ദ്രിയൊക്കെ അടങ്ങിയവരെ പോയിട്ട് കഴിഞ്ഞു. അപ്പൊ ഇന്ദ്രിയങ്ങളൊക്കെ അടക്കി, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് കഴിഞ്ഞ ദിവസം എന്നെ നോക്കി ചിരിച്ചതാണ്, അവിടെ ഇന്ന് ചിരിച്ചിട്ടില്ല. മറ്റവരെ നോക്കി ചിരിക്കുന്നത് കണ്ടു. മിക്കവാറും മറ്റവരോട് അടുപ്പുമായി, എന്നോട് വിരോധമായി. ആ അടുപ്പത്തിന് കാരണമുണ്ട്. രണ്ട് ഗ്ലാസ് പാല് വലുതായിട്ട് കൊടുക്കുന്ന ഞാൻ കണ്ടു. ആ പാലിനകത്ത് ചിലപ്പോ അവളല്ലെങ്കിൽ അവൻ കൈവശം കൊടുത്തിരിക്കും. അങ്ങനെ നമ്മുടെ ഗുരു ഇപ്പൊ അങ്ങോട്ട് കൂടിയിരിക്കുകയാണ്. ഇനി സാക്ഷാൽ ഗുരുവിനെ തന്നെ കൈവശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നടക്കണം. അല്ലേ അല്ലേ അല്ലേ? ഇത് കഴിഞ്ഞ് വളരെ പ്രിയമുള്ള ആളിനെ വിളിച്ചിട്ട് പറയും, അവളുടെ ഒരു ചിരി കണ്ടില്ലേ, നമ്മളോട് ആരോടും ചിരിക്കുന്ന പോലല്ലല്ലോ ഇപ്പം ഗുരു അങ്ങോട്ട് ചിരിക്കുന്നതും വർത്തമാനം പറയുന്നതും കിടുങ്ങുന്നതൊക്കെ. പിന്നെ സങ്കല്പമായി, പിന്നെ വികല്പമായി. ഇവിടെയൊക്കെ നശിക്കുന്നാരാ, ഇവിടെയൊക്കെ നശിക്കുന്നതാരാ? ഗുരുവോ ശിഷ്യനോ? അല്ലേ, ശിഷ്യനല്ലെങ്കിൽ ശിഷ്യ, ഗുരുവിനല്ല ദോഷം വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം നമ്മളുടെ സ്വഭാവങ്ങൾ അവിടെ ചേർക്കും ഇന്ദ്രിയം കാരണം. അതുകൊണ്ട് അവിടെ പറഞ്ഞോ പറഞ്ഞേ, ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് ഏകാന്തത്തിൽ, ആ ഏകാന്തത്തിൽ എന്ന് പറഞ്ഞാൽ ആത്മാനന്ദത്തിൽ. അതുകൊണ്ട് അവിടെ പറഞ്ഞേ ആത്മാനന്ദത്തിൽ, വിവിക്തദേശത്തിൽ, തന്റെ ദേഹരാകാശത്തിൽ സുഖാസനസ്ഥനായി. സുഖാസനസ്ഥൻ എന്ന് പറയുമ്പോഴേ സ്ഥിതപ്രജ്ഞനായി, പ്രജ്ഞ സുഖമായിരിക്കുന്നത് സ്ഥിരമാകുമ്പോഴാണ്. ശുചിയായി, ആശ്രമങ്ങളെ അതിജീവിച്ചവനായി ഇരിക്കുന്ന ഗുരുവിന്റെ അടുക്കല് ഇന്ദ്രിയങ്ങൾ സംയമിപ്പിച്ച് ചെന്ന് ഹൃത്പുണ്ഡരീകം വിരജം വിശുദ്ധം വിശദം വിശോകം മധ്യേ, വിശദവും വിരജവും വിശുദ്ധവും ആയ ഹൃത്പുണ്ഡരീകത്തിൽ. ആ ഹൃത്പുണ്ഡരീകത്തിന്റെ വിശേഷണങ്ങൾ അതല്ല. വിരജം ഒന്നിനോടും ബന്ധമില്ലാതെ വിരാഗത പൂർണമായ ഹൃത്പുണ്ഡരീകം. അവിടേക്ക് തിരിഞ്ഞാൽ പിന്നെ യാതൊരു രാഗവുമില്ല, വിരജമാണ്. തന്നിലേക്ക് ആന്തരികമായി തിരിഞ്ഞാൽ തന്നെ ഈ ലോകത്തോടുള്ള യാതൊരു ആസക്തിയും നിലനിൽക്കില്ല. ഒരുവൻ അന്തർമുഖനാകാൻ തുടങ്ങുമ്പോൾ തന്നെ ലോകത്തോടുള്ള രാഗം വിടും, പൂർണ്ണമായിട്ട് വിടും. അല്പനേരം കണ്ണടച്ച് തന്നെ ഒന്ന് നോക്കിയാൽ മതി, തന്നെ കാണാൻ തുടങ്ങിയാൽ പിന്നെ ഈ ലോകത്തിലൊന്നും കാണുകയില്ലാതാവും. അതുകൊണ്ട് വിരജവും വിശുദ്ധവും, ശുദ്ധ തത്വമാണ് ഹൃത്പുണ്ഡരീകത്തിലുള്ളത്, ആത്മസൂര്യൻ. വിശുദ്ധവും വിശദവും സ്പഷ്ടവും പടിക സങ്കാശവും, വിശദവും വിശോകവും സമസ്ത ശോകങ്ങളും നഷ്ടപ്പെട്ടതും ആനന്ദരൂപവും അചിന്ത്യവും ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയാൻ പാടില്ലാത്തത്. ഇതൊന്നും അങ്ങോട്ട് ചെല്ലില്ല. ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാ സഹ, വാക്കുകൾ അവിടെ എത്താതെ തിരിച്ചു മടങ്ങുകയാണ്. അങ്ങനെയുള്ള ആയ അനന്തരൂപമായ ആ ബ്രഹ്മയോനിയായ സകലതിന്റെയും ഉൽപ്പത്തിയായ സ്ഥിതിയായ ലയമായ പ്രശാന്തനും അമൃതവുമായ പ്രകർഷേണ ശാന്തമായ ആ ശിവനെ, സുഷുപ്തി അധിഷ്ഠാതൃ ദേവതയായ ശിവനെ. അകത്തേക്ക് നോക്കും തോറും സുഷുപ്തി തലത്തിലേക്ക് നാം കടന്നു കടന്നു ചെല്ലുകയാണ്. ഈ ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്കും സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തിയിലേക്കും. അടുത്ത മന്ത്രത്തിൽ അത് വളരെ സ്പഷ്ടമായി പറയും. ജാഗ്രത്തിനെ വെടിഞ്ഞ് സ്വപ്നദ്വാര സുഷുപ്തി തലങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ശിവനെ, യേശ സർവേശ്വര സർവസ്യ പ്രഭവാപ്യൗഹി ഭൂതാനാം. അതാണ് ശിവൻ. അവൻ സർവേശ്വരനാണ്, സർവജ്ഞനാണ്, സർവത്തിലും പ്രഭുവാണ്, വിഭുവാണ്. അങ്ങനെയുള്ള അതിനുള്ള വിശേഷങ്ങളായിക്കൊടുത്ത് ശോകങ്ങളൊന്നുമില്ലാത്ത വിരജമായ വിപാത്മാവായ ആ ശിവനെ, എങ്ങനെയുള്ള ആദി മധ്യ അന്തവിഹീനനായ ഏകനായ, ആദിയില്ല, മധ്യമില്ല, അന്ത്യമില്ല, ആ ശിവന്റെ വിശേഷണങ്ങളായി പറയുന്നതല്ല. വിഭുവായ പ്രഭുവായ ചിത്തും ആനന്ദവും അരൂപവും അദ്ഭുതവുമായ ചിദാനന്ദരൂപം അരൂപം അദ്ഭുതം, യാതൊരു രൂപങ്ങളുമില്ല. ചിത് ശക്തിയാണ്, ജ്ഞാനശക്തി തന്നെയാണ്, ആനന്ദസ്വരൂപമാണ്. ആ ഉമാസഹായനായ ഉകാരമകാര സഹായത്തിലൂടെ അറിയുന്ന ഉമ, ഉകാരം സ്വപ്നം, മകാരം സുഷുപ്തി, ഉകാരമകാരങ്ങൾ സ്വപ്ന സുഷുപ്തികൾ. ഇവിടെ കൈവല്യത്തിലേക്ക് എത്തുമ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ സ്വപ്നമേ ഉള്ളൂ, ജാഗ്രതയില്ല, എല്ലാം സ്വപ്നമാണ്. അത് മണ്ഡൂക്യക്കാരൻ കാരികാകാരൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. കാരിക പഠിക്കുമ്പോൾ കാണാം, ജാഗ്രത തന്നെ സ്വപ്നമാണ്. അന്യതാഗ്രഹണമാണ് രണ്ടിന്റെയും ധർമ്മം. ഈശ്വര ഭേദത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, സ്വപ്നം തന്നെയാണ് ജാഗ്രത. അങ്ങനെയാവുമ്പോ രണ്ടവസ്ഥയെ പ്രകടമായുള്ളൂ, ഒന്ന് അന്യതാഗ്രഹണമുള്ള സ്വപ്നവും, രണ്ട് അഗ്രഹണത്തിന്റെ സുഷുപ്തിയും. ആ സ്വപ്നത്തിന്റെയും സുഷുപ്തിയുടെയും സഹായത്തോടെയാണ് തന്നിൽ നിന്ന് അന്യമായ ഈ ഭാവം നിലനിൽക്കുന്നത് തന്നെ. അതിനെ ഉളവാക്കുന്നത് സുഷുപ്തിയിലിരുന്നു കൊണ്ട് ആ ശിവൻ, ആ പരമേശ്വരനാണ്. സുഷുപ്തി അധിഷ്ഠാതൃ ദേവതയാണ്. മൂന്ന് കണ്ണൊക്കെ അതിന്റെ ഭാവങ്ങളാണ്. ആ മൂന്നാമത്തെ കണ്ണ് സുഷുപ്തി, അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ജാഗ്രതും സ്വപ്നവുമില്ല. അവിടെയാണ് ഈ പ്രപഞ്ചം പോകുന്നത്. അത് വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്ന സിംബോളിസമാണ്. അങ്ങനെയൊന്നുമല്ല നമ്മൾ പഠിക്കാറ് ഉപനിഷത്തുകളിൽ. വളരെ ഉന്നതമായ ദർശനത്തിലൂടെ അവതരിപ്പിച്ച സത്യങ്ങളെ പുരാണങ്ങൾ മാനുഷീകരിച്ച് അവതരിപ്പിച്ചു, അവയെ ചിത്രകാരനും മറ്റും ചിത്രങ്ങളാക്കി. അപ്പൊ നമ്മുടെ രൂപത്തിൽ തന്നെ വേറൊരാളുണ്ടെന്നും അയാളെയാണ് ധ്യാനിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ധ്യാനിച്ചു. അങ്ങനെ ഓരോ പടിപടിയായുള്ള മനുഷ്യ വികാസത്തിൽ സത്യത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി. ഇതാണ് പറ്റിയത്. തിരിച്ചു പോവുകയാണെങ്കിൽ